പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തുടർച്ചയായി വഹി അവതരിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുസ്സമ്മിലിൽ പറഞ്ഞു, ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല, മുഹമ്മദ് ഇനി നാം നിനക്ക് ഭാരമേറിയ ചില വാക്കുകൾ നിനക്ക് നാം അവതരിപ്പിച്ചു നൽകും. ഇനി നിന്റെ മേൽ നാം ഭാരമേറിയ ചില വാക്കുകൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹി അങ്ങേയറ്റം ഭാരമുള്ളതായിരുന്നു. അത് അതിന്റെ ആശയം വളരെ വലുതാണ് എന്ന് മാത്രമല്ല, അതോടൊപ്പം വഹി നേടിയെടുക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസം ചെറുതായിരുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് വഹി നൽകുന്ന രൂപങ്ങൾ പഠിച്ചാൽ മതി. നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയത് പ്രധാനമായും ആറ് രൂപങ്ങളിലാണ്. ആറ് രൂപങ്ങളിലാണ് വഹി അവതരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ രൂപം, മലക്ക് നബിമാരുടെ കൽബുകളിൽ വഹി അവതരിപ്പിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൽബിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കും. റസൂലിന്റെ ഹദീസുകൾ അത് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ രൂപം അതാണ്, വഹീന്റെ രൂപങ്ങളിൽ ഒരു രൂപം അതാണ്, കൽബിൽ മലക്ക് വന്ന് നേരെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ കൽബിൽ മലക്കിന്റെ സംസാരം അവിടത്തേക്ക് മനസ്സിലാകും. രണ്ടാമത്തെ രൂപം, മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ റസൂലുള്ളയുടെ അടുക്കൽ വരും. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം. യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ കുറിച്ച് പറഞ്ഞു തരണം. ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരണം. അന്ത്യനാൾ എപ്പോഴാണ്, അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച പ്രസിദ്ധമായ ഹദീസ്. അതിൽ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച്, ഈമാൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ റസൂലുള്ള വിശദീകരിച്ചു. ആ ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മനുഷ്യരൂപത്തിൽ വരികയാണ് ചെയ്തത്. വഹീന്റെ രൂപങ്ങളിൽ വളരെ എളുപ്പമുള്ള രൂപം ഇതാണ്. മൂന്നാമത്തെ രൂപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വന്നിരുന്ന സ്വപ്നങ്ങളാണ്. അറുയ സാദിഖ, ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി വഹി ആരംഭിച്ചു തുടങ്ങിയത് അതിന്റെ അടയാളങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത് റുഅയയിലൂടെയായിരുന്നു, സ്വപ്നങ്ങളിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നബിമാരുടെ സ്വപ്നങ്ങൾ വഹിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു, അവിടുന്ന് ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കണ്ണു മാത്രമേ ഉറങ്ങുകയുള്ളൂ, കൽബ് ഉറങ്ങുകയില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നം അവിടുന്ന് വ്യക്തമായി കാണും. ആ സ്വപ്നങ്ങളിൽ അവിടത്തേക്ക് യാതൊന്നും തെറ്റായി നൽകപ്പെടുകയില്ല. അതുകൊണ്ട് അവിടുത്തെ സ്വപ്നം എന്തായിരുന്നു? വഹയായിരുന്നു. മൂന്നാമത്തെ രൂപം അതാണ്. നാലാമത്തെ രൂപം, മലക്കിന്റെ പൂർണ്ണമായ രൂപത്തിൽ വരിക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിന്റെ രൂപത്തിൽ തന്നെ വരിക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രണ്ട് തവണ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിറാ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത്, മറ്റൊന്ന് ഇസ്റാ മിഅ്റാജിന്റെ സമയത്ത്, സിദ്റത്തുൽ മുൻതഹ എന്ന സ്വർഗത്തിലെ മരത്തിന്റെ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ പൂർണ്ണമായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഇസ്റാ മിഅ്റാജ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് കേൾക്കാം. അതുപോലെ തന്നെ അഞ്ചാമത്തെ രൂപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മണി കിലുങ്ങുന്ന ശബ്ദത്തിൽ അവിടത്തേക്ക് വഹി വരും. അവിടുന്ന് മണി കിലുങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കും. അതിനിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മനസ്സിലാക്കും. അവിടത്തേക്ക് ഏറ്റവും പ്രയാസമുണ്ടായിരുന്ന രൂപങ്ങളിൽ ഒന്നാണിത്. അൽ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളയോട് ചിലർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് എങ്ങനെയാണ് വഹി എത്തുന്നത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അഹ്യാനൻ യഅതീനി മിസ്ല സൽസലത്തിൽ ജറസ്, ചില സന്ദർഭങ്ങളിൽ എനിക്ക് വഹി എത്തുക മണിയുടെ കിലുക്കം പോലെയാണ്, മണി കിലുങ്ങുന്ന ശബ്ദത്തിലാണ്. വഹുവ അഷദ്ദുഹു അലൈ, എനിക്ക് ഏറ്റവും പ്രയാസമുള്ള വഹീന്റെ രൂപം അതാണ്. ഫയുഫ്സമു അന്നി വഖദ് വഅയ്തു അൻഹു മാ ഖാൽ, ആ ശബ്ദം എന്നിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോഴേക്ക് വഹി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മണിയുടെ ശബ്ദത്തിലാണ് ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കേട്ടി വഹി ചിലപ്പോൾ ലഭിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസിൽ കാണാം, വലഖദ് റഅയ്തുഹു യൻസിലു അലൈഹിൽ വഹ്യു ഫിൽ യൗമി ശദീദിൽ ബർദ് فيصم عنه وإن جبينه ليتفصد عرقا. നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ റസൂലുള്ളക്ക് വഹി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വഹി റസൂലുള്ളയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ അവിടുത്തെ നെറ്റി വിയർത്തിട്ടുണ്ടായിരിക്കും. ചില ഹദീസുകൾ കാണാം, മുത്തുകൾ പൊഴിയുന്നത് പോലെ റസൂലുള്ളയുടെ നെറ്റിയിൽ നിന്ന് വേർപുറ്റി താഴോട്ട് വീഴുമായിരുന്നു വഹയിന്റെ കാഠിന്യം കാരണത്താൽ. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, റസൂലുള്ള മനുഷ്യനാണ്, അവിടത്തേക്ക് നൽകപ്പെടുന്ന സന്ദേശമാകട്ടെ ആകാശ ലോകത്ത് നിന്നുള്ളതാണ്. അത് താങ്ങുക എന്നത്, അത് പിന്നെ വഹിക്കാൻ സാധിക്കുക എന്നതിന് വലിയ ശക്തി ആവശ്യമാണ്. മറ്റു വല്ലവരുടെയും മേലെയാണ് അത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ചിലപ്പോൾ അവർ തകർന്നു പോകും. ഈ ഖുർആനെങ്ങാനും നാം ഒരു പർവ്വതത്തിന്റെ മീത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് തകർന്നു പോകുന്നത് നിനക്ക് കാണാമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അവിടുന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധരായിരുന്നു. അപ്പൊ അത് വഹയിന്റെ രൂപങ്ങളിൽ ഒരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചിലപ്പോൾ ഈ വഹയി ലഭിക്കുന്ന സന്ദർഭത്തിൽ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ആയത്ത് അവതരിച്ചു. അപ്പൊ റസൂലുള്ള എന്റെ അടുക്കൽ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കാല് എന്റെ തുടയുടെ മീതെയാണ്, എന്റെ മേലെ ചാരിയിട്ടാണ് റസൂലുള്ള ഇരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ വഹി ഇറങ്ങുമ്പോൾ അവിടുത്തെ കാലിന്റെ മേലുള്ള ഭാരം വർദ്ധിച്ചു. എത്ര വരെ ഞാൻ പേടിച്ചുപോയി എന്റെ എല്ല് പൊട്ടിപ്പോകുമോ എന്ന്, അത്രമാത്രം റസൂലുള്ളക്ക് ഭാരം വർദ്ധിച്ചു വഹി അവതരിക്കുന്ന സന്ദർഭത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭത്തിൽ വഹയി ലഭിക്കുന്ന വേളകളിൽ പ്രയാസപ്പെട്ടിരുന്നു. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം, ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. മുഹമ്മദ്, നാം നിനക്ക് ഇതാ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ ഭാരമുള്ള വാക്കുകളാണ്. അത് സ്വീകരിക്കുക എന്നത് ഭാരമുള്ള കാര്യമാണ്, അതിലെ ആശയമാകട്ടെ വിശാലമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ചില ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുക, ചെറിയ ചോദ്യമാണ്, ചെറിയ വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ചെറിയ ചോദ്യം എന്ന് പറയരുത്, കാരണം ദീൻ ഭാരമുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്താണ് പാരായണം ചെയ്തത്, ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. നാം നിനക്ക് ഭാരമുള്ള ഒരു കാര്യമാണ് അവതരിപ്പിച്ചത്. ദീൻ ചെറുതല്ല, നിസ്സാരമല്ല, വെയിറ്റ് കുറഞ്ഞ കാര്യമല്ല, നല്ല വെയിറ്റുള്ള കാര്യമാണ്. അപ്പൊ വഹീന്റെ രൂപങ്ങളിൽ ഒന്ന് ഇതാണ്. അവസാനത്തെ രൂപം അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് സംസാരിക്കുക എന്നതാണ്. ഒരു മറക്കു പിന്നിൽ നിന്നുകൊണ്ട് അള്ളാഹു സംസാരിക്കുക എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്റാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. നബിമാരുടെ കൂട്ടത്തിൽ അങ്ങനെ ലഭിച്ച മറ്റൊരു നബിയാരൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ശരി, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹി ലഭിക്കാൻ തുടങ്ങി. റസൂലുള്ളക്ക് ആദ്യം വഹി ലഭിക്കുമ്പോൾ വലിയ പേടി ഉണ്ടായിരുന്നു. ഈ വഹി അവിടത്തേക്ക് താങ്ങാൻ സാധിക്കുമോ, അവിടുന്ന് ഇത് മറന്നുപോകുമോ, ഇത് മനസ്സിലാക്കുന്നതിൽ അവിടത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിരുന്നു. അപ്പോഴാണ് സൂറത്തുൽ ഖിയാമയിലെ ആയത്ത് അവതരിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുമ്പോൾ അവിടുന്ന് ചുണ്ടിങ്ങനെ വേഗതയിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ജിബ്രീൽ പറയുന്നതിനോടൊപ്പം തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗതയിൽ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കും, അത് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. മുഹമ്മദ്, മനഃപ്പാഠമാക്കുന്നതിനു വേണ്ടി നീ നിന്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന ജംഅഹു വഖുർആന, നിനക്കത് കേൾപ്പിച്ചു തരിക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നിനക്കത് ശരിയാം വണ്ണം നാം കേൾപ്പിച്ചു നൽകും. ثم ان علينا بيانه, പിന്നീട് നീ അത് ഓതി കേൾക്കുന്നത് നാം കേൾക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവിടുന്ന് വഹീ സ്വീകരിച്ചിരുന്നത് എങ്ങനെയാണ്, ജിബ്രീൽ ആദ്യം റസൂലുള്ളക്ക് കേൾപ്പിച്ചു കൊടുക്കും, എന്നിട്ട് പിന്നീട് ജിബ്രീലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൽപ്പിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ദ് പഠിക്കുന്ന വഴികളിൽ ഏറ്റവും സലീമായ വഴി, ഏറ്റവും സുരക്ഷിതമായ വഴി ഈ വഴിയാണ്. ഉസ്താദ് ഏത് ഭാഗമാണോ പഠിപ്പിക്കുന്നത്, അത് ആദ്യം വിദ്യാർത്ഥിക്ക് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ അയാൾ ഒന്നും പറയരുത്, ഒന്നും ഓതാനൊന്നും പാടില്ല, കേട്ടു നിൽക്കുക എങ്ങനെയാണ് അത് ഓതുന്നത് എന്ന് ശരിക്ക് കേൾക്കുക. എന്നിട്ട് പിന്നെ ഈ കേട്ട വിദ്യാർത്ഥി അത് തിരിച്ച് ഉസ്താദിന് ഓതിക്കൊടുക്കുക, എന്നിട്ട് ഹിഫ്ളാക്കുക. പല പല സന്ദർഭങ്ങളിലും ഹിഫ്ള് എങ്ങനെയാണ് ചെയ്യാറുള്ളത്, പല ആളുകളും ആദ്യം ഇത്ര ഇതുവരെ പഠിക്കാൻ പറയും, അവർ പഠിക്കും, തിരിച്ചു വന്ന് കേൾപ്പിക്കും, അതിൽ ചിലപ്പോൾ കുറെ തെറ്റുണ്ടാവും, അപ്പൊ അത് തിരുത്തി കൊടുക്കും. അങ്ങനെയല്ല, ആദ്യം ഉസ്താദ് കേൾപ്പിച്ചു കൊടുക്കുക. അത് കേൾക്കുന്ന സന്ദർഭത്തിൽ വേറെ എവിടേക്കും ഒരാളുടെ ശ്രദ്ധ പോവാതിരിക്കുക, വിദ്യാർത്ഥികൾ വേറെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക, അത് ശരിക്കും കേൾക്കുക. എന്നിട്ട് തിരിച്ച് അത് അതുപോലെ തന്നെ കേൾപ്പിച്ചു കൊടുക്കുക, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക, എന്നിട്ട് ഹിഫ്ളാക്കുക. ഇതാണ് ഹിഫ്ളിന്റെ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപമാണ്. അതല്ലാത്ത രൂപങ്ങൾ അനുവദനീയമാണ്, പക്ഷേ ഏറ്റവും നല്ല രൂപം ഈ പറഞ്ഞ രൂപമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിൽ നിന്ന് ഖുർആൻ പഠിച്ച രൂപം. ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യം വഹി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിരുന്നു. റസൂലുള്ളയുടെ അമാനത്തിന്റെ തെളിവാണത്, അവിടുത്തെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവിടുന്ന് ദീൻ എത്തിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധ കാണിച്ചിരുന്നു. മതവിദ്യാർത്ഥികളും പ്രബോധകന്മാരും കാണിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണത്. അവർ പഠിക്കുന്ന കാര്യം അത് ശരിയാണോ എന്ന് അവർ ഉറപ്പുവരുത്തണം, ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അത് പഠിച്ച കാര്യം വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുത്താൽ പോരാ, ആ പറയുന്ന കാര്യം അള്ളാഹുവിന്റെ ദീനാണ്. അത് എത്തിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണോ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് എത്തിച്ചു തന്നത് അതുപോലെ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉലമാക്കൾ ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം വായന, നമ്മുടെ സ്വന്തം പഠനം ഇതല്ല വേണ്ടത്, പണ്ഡിതന്മാരുടെ സഹായം പഠിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് കിതാബുകൾ ഉലമാക്കളുടെ കൽബാണ്, അത് തുറക്കണമെങ്കിൽ അവരെന്നെ വേണം. ഇമാം ഷാത്തിബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, കിതാബുകൾ പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ അവരുടെ കൽബാണ്, ആ കൽബിന്റെ താക്കോൽ അവരുടെ തന്നെയാണ്, അത് തുറക്കണമെങ്കിൽ ആ താക്കോൽ അവരെന്നെ തരണം. നമ്മൾ സ്വയം പോയിട്ട് അറബി പഠിച്ചു, ആ എന്നാ പോയിട്ട് കിതാബ് തുറക്കുക, വായിക്കുക, പഠിക്കുക, അത് അബദ്ധങ്ങളിലേക്ക് ഒരാളെ എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഇൽമ് പഠിക്കേണ്ട രൂപം പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, തസ്മഊന വയുസ്മഉ മിൻകും, നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്ന് കേൾക്കുന്നു. സഹാബികൾ എങ്ങനെ റസൂലുള്ള അടുത്ത് പഠിച്ചത്? കേട്ടു പഠിച്ചതാണ്. തസ്മഊൻ, നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്ന് കേട്ടു പഠിക്കുന്നു. വയുസ്മഉ മിൻകും, ഇനി നിങ്ങളിൽ നിന്ന് ചിലർ കേട്ടു പഠിക്കും. വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും, നിങ്ങളിൽ നിന്ന് കേട്ടവരിൽ നിന്ന് ചിലർ കേട്ടു പഠിക്കും. ദീ പഠിക്കാനുള്ള രൂപം അങ്ങനെയാണ്, കേട്ട് കേട്ട് പഠിക്കുക, മുന്നിൽ പോയിരുന്നു പഠിക്കുക. അത് പഠനത്തിന്റെ വഴികളിൽ ഏറ്റവും ശലീമായ, ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് എന്നതിൽ സംശയമില്ല. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദഅവത്ത് ആരംഭിക്കുന്നത് ഇതിനു ശേഷമാണ്. റസൂലുള്ളയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖും ഫഅൻദിർ, നീ എഴുന്നേറ്റ് താക്കീത് നൽകുക മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷമാണ് അവിടുത്തെ ദഅവത്ത് ആരംഭിക്കുന്നത്. റസൂലുള്ളയുടെ ദഅവത്തിന് രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട്. അടിസ്ഥാനപരമായി റസൂലുള്ളയുടെ ദഅവത്ത് രണ്ട് കാലഘട്ടങ്ങളാണ്. ഒന്ന് മക്ക കാലഘട്ടം, രണ്ട് മദീനയിലെ കാലഘട്ടം. ഇങ്ങനെ രണ്ട് കാലഘട്ടങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്ക് വേർതിരിക്കാം, മക്കയിലെ കാലഘട്ടവും മദീനയിലെ കാലഘട്ടം. മക്കയിലെ കാലഘട്ടം, അത് പ്രധാനമായും രണ്ട് അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മക്കയിലെ കാലഘട്ടം രണ്ട് അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒന്ന് മർഹലത്തു ദഅവത്തി സിർറിയ, രഹസ്യ പ്രബോധനത്തിന്റെ കാലം. രണ്ട് അദ്ദഅവത്തു ജഹ്റൻ, പരസ്യമായ പ്രബോധനത്തിന്റെ കാലം. ഇങ്ങനെ രണ്ട് കാലഘട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് ഉണ്ടായിട്ടുണ്ട്. മദീന കാലഘട്ടവും ഇതുപോലെ തന്നെ വേർതിരിച്ചിട്ടുണ്ട്. മദീനയിൽ മൂന്ന് കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മദീന കാലഘട്ടം വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. മദീനയിൽ മൂന്ന് കാലഘട്ടമുണ്ട്. ആദ്യത്തെ കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. ജൂതന്മാർ കുഴപ്പമുണ്ടാക്കും, മുനാഫിഖീങ്ങൾ കുഴപ്പമുണ്ടാക്കും, മുശ്രിക്കീങ്ങൾ ഉള്ളുന്ന് കുത്തിത്തീർപ്പുണ്ടാക്കും. അങ്ങനെ ഒരു കാലഘട്ടം ആദ്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാലം ഹുദ്നത്തിന്റെ കാലഘട്ടമാണ്, സുലഹിന്റെ കാലഘട്ടമാണ്. യഹൂദന്മാരായിട്ട് കരാറ്, മുശ്രിക്കുകളായിട്ട് കരാറ്, കരാറുകളുടെ കാലഘട്ടം. മൂന്നാമത്തെ കാലഘട്ടം വിജയത്തിന്റെയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത കാലഘട്ടമാണ്. മക്ക ഫത്ഹിന് ശേഷമാണ് അത് ആരംഭിക്കുന്നത്. ഇങ്ങനെ മൂന്ന് കാലഘട്ടം മദീനക്കുണ്ട്. മക്കയുടെ കാലഘട്ടം രണ്ടാണ്. ഒന്ന് രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം, മറ്റൊന്ന് പരസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം. രഹസ്യ പ്രബോധനം മൂന്ന് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീണ്ടു നിന്നിട്ടുണ്ട്. റസൂലുള്ള മൂന്ന് വർഷം രഹസ്യമായാണ് പ്രബോധനം നടത്തിയത്. ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രഹസ്യ പ്രബോധനം മനസ്സിലാക്കി തരുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ധരിച്ച ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരിക്കൽ അമ്ർ ഇബ്നു അബ്ബസ് അസ്സുലമി അദ്ദേഹം റസൂലുള്ളയുടെ അടുക്കൽ വന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ആദ്യ കാലഘട്ടം മുതലേ ഈ വിഗ്രഹാരാധനയോട് എനിക്ക് മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആളുകൾ ഇങ്ങനെ ഒരാളെ പറ്റി പറയുന്നത് കേട്ടത്. എന്തൊക്കെയോ ഒരാൾ പറയുന്നുണ്ട്, കുറെ പുതിയ വാദങ്ങൾ പറയുന്ന ഒരാളുണ്ട്. അത് കേട്ടപ്പോൾ മക്കയിലുള്ള ഈ മനുഷ്യനെ കാണുന്നതിന് വേണ്ടി ഞാൻ എന്റെ വാഹനത്തിൽ കയറി മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഞാൻ മക്കയിൽ വന്നപ്പോൾ ഞാൻ മക്കയിലെത്തിയപ്പോൾ റസൂലുള്ളയുടെ അവസ്ഥ എന്താണ്? അവിടുന്ന് പാത്തും പതുങ്ങിയും ഇരിക്കുകയാണ്. മുസ്തഖ്ഫി, പതുങ്ങിയിരിക്കുകയാണ്, അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അവിടുത്തെ സമൂഹമാകട്ടെ റസൂലുള്ളയെ ഒന്നടങ്ങ് വിഴുങ്ങാൻ വേണ്ടി കാത്തിക്കാണ്. ജുറഉ അലൈഹി ഖൗമ, അവർ റസൂലുള്ളയെ ആക്രമിക്കാൻ വേണ്ടി നിലകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ആരും അറിയാതെ പതുക്കെ റസൂലുള്ളയുടെ അടുക്കൽ പ്രവേശിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മാ അൻത, ചോദ്യം തന്നെ എങ്ങനെയാണ്? സാധാരണ അറബിയിൽ ഒരാളോട് നീ ആരാണെന്ന് ചോദിക്കാൻ ഉപയോഗിക്കുക മൻ അൻത എന്നാണ്, നീ ആരാണ്. പക്ഷെ അദ്ദേഹം ചോദിച്ചു, മാ അൻത, നീ എന്താണ്, എന്താണ് നിന്റെ കാര്യം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന നബിയുൻ, ഞാൻ നബിയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, മാ നബിയുൻ, എന്താണ് ഈ നബി എന്ന് പറഞ്ഞാൽ? റസൂലുള്ള പറഞ്ഞു, അർസലനില്ലാഹ്, എന്നെ അള്ളാഹു അയച്ചതാണ്, അള്ളാഹു നിയോഗിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വബി ഐ ഷൈഇൻ അർസലക, അള്ളാഹു എന്താണ് നിന്റെ അടുക്കൽ കൊടുത്തയച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർസലനി ബിസിലത്തിൽ അർഹാം വകസ്രിൽ ഔസാൻ വഅൻ യുവഹദ അല്ലാഹ് ലാ യുശ്രക ബിഹി ഷൈ, അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് കുടുംബ ബന്ധം ചേർക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ്, അതുപോലെ വിഗ്രഹങ്ങൾ തകർക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ്, വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല. വഅൻ യുഅബദ അല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അവിടെ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും. ഇതാണ് റസൂലുള്ളയുടെ ദാവത്ത്. ഇന്ന് പ്രബോധനത്തിന്റെ പേര് പറഞ്ഞിറങ്ങുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട കാര്യതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദാവത്തിലെ മുൻപന്തിയിൽ എടുത്തു പറഞ്ഞ കാര്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ ആ സഹാബി പറഞ്ഞത്, എനിക്ക് ആദ്യത്തിൽ തന്നെ വിഗ്രഹങ്ങളോട് വെറുപ്പുണ്ടായിരുന്നു. അത് പറയുന്ന ഒരാളെ കേട്ടപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. ശരി, ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അമർ ഇബ്നു അബസ, അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ച സഹാബികളിൽപ്പെട്ടയാളാണ്, അദ്ദേഹം പറഞ്ഞു, ഫമൻ മഅക അലാ ഹാദാ, നിന്റെ ഒപ്പം ആരൊക്കെയുണ്ട്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഹുറുൻ വഅബ്ദ്, സ്വതന്ത്രരായ കുറച്ച് ആൾക്കാരുണ്ട്, അടിമകളുമുണ്ട്. കാരണം അന്ന് റസൂലുള്ളയോടൊപ്പം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ, അതുപോലെ ബിലാൽ ഇബ്നു റവാഹ, അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ച അടിമയാണ്. അടിമകളും സ്വതന്ത്രരുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സഹാബി അദ്ദേഹം പറഞ്ഞു, ഫഇന്നി മുത്തബിഉക, എനിക്ക് നിന്നെ പിൻപറ്റണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലാ തസ്തതിഉ ദാലിക, നിനക്ക് എന്റെ ഒപ്പം നടക്കുക എന്നത് ഇപ്പോൾ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ റസൂലുള്ളയുടെ ലുത്ഫ് നോക്കൂ നിങ്ങൾ, എന്റെ അനുചരനായി എന്നോടൊപ്പം നിൽക്കുക എന്നത് നിനക്കിപ്പോൾ സാധിക്കില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല തറ ഹാലി വഹാല الناس, ജനങ്ങൾ എന്നോട് എങ്ങനെയാണ് എന്ന് നീ കാണുന്നില്ലേ, എന്റെ അവസ്ഥയും ജനങ്ങളുടെ അവസ്ഥയും നീ കാണുന്നില്ലേ. വലാകിൻ ارجع الى اهلك فاذا سمعت بي قد ظهرت فاتني, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുക, ഞാൻ വിജയിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം എത്തിയാൽ നീ എന്റെ അടുക്കൽ വരിക, തിരിച്ചു പറഞ്ഞേക്കാൻ. കാരണം ചില ആൾക്കാർക്ക് താങ്ങാൻ പറ്റുള്ളൂ,